ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم وانيبوا الى ربكم واسلموا له من قبل ان ياتيكم العذاب ثم لا تنصرون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്നാണ് ആമുഖമായി ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അവസാനത്തെ പത്തിനെ സംബന്ധിച്ചും ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇന്ന് ഈ റമദാനിലെ അവസാനത്തെ ജുമുഅയാണ്. അതുകൊണ്ട് തന്നെ റമദാൻ വിട പറയും മുമ്പായി നാം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് സാന്ദർഭികമായി ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ഈ വിശുദ്ധ റമദാൻ കടന്നു പോകാൻ ഇനി മൂന്നോ നാലോ ദിവസം ബാക്കി നിൽക്കെ, നമ്മൾ ഇക്കഴിഞ്ഞ ഒരു മാസക്കാലത്തെ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തേണ്ട സന്ദർഭമാണിത്. നോമ്പ് നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിന്റെ ലക്ഷ്യമായി അല്ലാഹു പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്‌വയുള്ളവരാകാൻ വേണ്ടി. തഖ്‌വ എല്ലാ കാലത്തും ഒരു മുഅ്മിൻ ആവശ്യമാണ്, ഒരു മുഅ്മിൻ അനിവാര്യമായും ഒരു മുത്തഖിയാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം തഖ്‌വ വർദ്ധിക്കാൻ, അങ്ങനെ തഖ്‌വ വർദ്ധിക്കാൻ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ, റമദാനിലൂടെ നാം ആർജിക്കേണ്ട തഖ്‌വയുടെ ഉയർച്ച അത് നേടിയെടുക്കുന്നതിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതല്ല സാധാരണ ഒരു മാസം പോലെ കടന്നുപോയി പകലിലൊന്ന് പട്ടിണി കിടന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നതാണോ നമ്മുടെ നിലപാട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ട സന്ദർഭമാണിത്. അതുപോലെ തന്നെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഈമാനോടും ഇഹ്തിസാബോടും വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. അങ്ങനെ പാപം പൊറുക്കപ്പെടാൻ നമുക്ക് സംഭവിച്ച വീഴ്ചകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് നമുക്ക് പാപമോചനം ലഭിക്കാവുന്ന തരത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ എന്നും നാം ആലോചിക്കേണ്ട സന്ദർഭമാണ്. കാരണം മൂന്നു നാല് ദിവസങ്ങൾ കൂടി ഇൻഷാല്ലാ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ വീഴ്ചകൾ പരിഹരിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ട തഖ്‌വയും മഗ്ഫിറത്തും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായി നമ്മുടെ കുറ്റങ്ങൾ മനസ്താപത്തോടെ ഞാൻ ഏറ്റുപറഞ്ഞിട്ടുണ്ട് എന്റെ റബ്ബിനോട്, എന്റെ റബ്ബിനോട് ഞാൻ കെഞ്ചി കെഞ്ചി ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എത്രയാൾക്ക് പറയാൻ കഴിയും? അതല്ല എനിക്കൊന്നും ഇനി തൗബയില്ല, ഇത്രയും കാലായില്ലേ, ഈ പോണ പോലെ പോകട്ടെ എന്ന് വിചാരിച്ച് തൗബ നാം മാറ്റിവെക്കുകയാണോ ചെയ്തത്? നിരാശപ്പെട്ട് പാപമോചനത്തിനായി ഇനി പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്ന് കരുതി നമ്മൾ പാപമോചന പ്രാർത്ഥന തന്നെ ഒഴിവാക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഒരിക്കലും അങ്ങനെ ഒഴിവാക്കരുതെന്നാണ് അല്ലാഹു സുബ്ഹാന തആല പറയുന്നത്. എത്ര പാപങ്ങൾ ചെയ്ത വ്യക്തിക്കും തൗബയുണ്ട്. ഞാൻ ഓതി വെച്ച സൂറത്തു സുമറിൽ ആയത്തുകൾ അതാണ് പഠിപ്പിക്കുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അതിരുവിട്ട് ദ്രോഹങ്ങൾ ചെയ്ത എന്റെ അടിമകളോട് പറയുക നബിയെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുറൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, പാപങ്ങൾ അതിയായി പൊറുക്കുന്ന കരുണാനിധിയാകുന്നു അവൻ. കണ്ടോ, അപ്പൊ സ്വന്തം ശരീരങ്ങളോട് ദ്രോഹം ചെയ്തു എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചാണ്. നാം ചെയ്യുന്ന ഓരോ തെറ്റും നമ്മോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും തെറ്റുകൾ ചെയ്ത് ഒരുപാട് തെറ്റുകളിൽ ജീവിച്ചവരോടും അല്ലാഹു പറയുന്ന എന്താണ്, അല്ലാഹു എനിക്ക് പുറത്തു തരില്ല എന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ്. അവൻ പാപങ്ങൾ അതിയായി പൊറുക്കുന്ന കരുണാനിധിയാണ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? വനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് താഴ്മയോടെ മടങ്ങണം. വാസ്ലിമൂലഹു, അവന് നിങ്ങൾ കീഴ്പ്പെടണം. മിൻ ഖബ്ലി അൻ യാതിയകുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ് അതാണ് വേണ്ടത്. തുമ്മലാ തുൻസറുൻ, ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. അപ്പൊ നമ്മൾ താഴ്മയോടെ അള്ളാഹുവിലേക്ക് മടങ്ങി നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അവന്റെ മാർഗത്തിൽ സമർപ്പിച്ച് അവന് കീഴൊതുങ്ങാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മാപ്പ് അപേക്ഷ സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയമല്ല. അല്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശപ്പെടുകയാണെങ്കിൽ അത് വഴിപിഴച്ച ആളുകളുടെ സ്വഭാവമാണെന്നാണ് മത്തരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. വമയ്യ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാലൂൻ, വഴിപിഴച്ചവരല്ലാതെ മറ്റാരാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടുക? യൂസുഫ് നബിയുടെ ചരിത്രം പറയുന്നിടത്ത് സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നഹു ലാ യയ്അസു മിൻ റൂഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളല്ലാതെ അള്ളാഹുവിന്റെ കനിവിനെ കുറിച്ച് നിരാശപ്പെടുകയില്ല. ഒന്ന് കയറി ഇരുന്ന് കൊടുക്കി. പല ആളുകളും കയറിയിട്ട് സുന്നത്ത് സ്കരിക്കുന്നല്ല സ്ഥലമില്ലാന്ന് വിചാരിച്ചിട്ട് കയറി സഫിലൊക്കെ സ്ഥലമുണ്ടല്ലോ, ഒന്ന് മുന്നോട്ട് കയറി ഇരുന്നൂടെ. അപ്പൊ തന്നെ നിറഞ്ഞു എന്നാള്. ഇന്നഹു ലാ യയ്അസു മിൻ റൂഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് സത്യനിഷേധികളല്ലാതെ നിരാശപ്പെടുകയില്ല, ഇച്ഛാഭംഗപ്പെടുകയില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ അള്ളാഹു എനിക്ക് പുറത്തു തരില്ല, എനിക്കിനി തൗബയില്ല, ഞാൻ ഇങ്ങനെ തന്നെ മരിച്ചോട്ടെ എന്നൊരിക്കലും തന്നെ ഒരാളും ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് മൂന്നോ നാലോ ദിവസം ഇനിയും ബാക്കിയുണ്ട്. ഓരോ ദിവസവും 24 മണിക്കൂറുണ്ട്. ഉറക്കത്തിന്റെ സമയവും ഭക്ഷണത്തിന്റെ സമയവും കഴിച്ച് ഇനിയും നിങ്ങൾക്കിരുന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്യാം, ഇസ്തിഗ്ഫാർ നടത്താം. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മഗ്ഫിറത്ത് എന്ന മഹാഭാഗ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, പാപത്തിന്റെ കറകളുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല കഴുകി ശുദ്ധിയാക്കാതെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അല്ലാഹുവിന്റെ കനിവും കൃപയും ഉണ്ടാകണം. നമ്മുടെ അമല് കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. അല്ലാഹു പ്രത്യേകം കടാക്ഷിച്ചാൽ അനുഗ്രഹിച്ചാലല്ലാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ആരോടും ഈ ദുനിയാവിൽ ഏറ്റുപറയേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ റബ്ബിനോട് നേരിട്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി, ആ റബ്ബ് പൊറുക്കും. അവനൊരിക്കലും തന്നെ നിങ്ങളെ നിരാശപ്പെടുത്തി മടക്കുകയില്ല. മുത്തഖീങ്ങളുടെ സ്വഭാവം വിവരിക്കവേ സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ളക്കറുല്ലാ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അല്ലെങ്കിൽ തങ്ങളോട് തന്നെ വല്ല ദ്രോഹവും അവർ ചെയ്തു പോയാൽ അപ്പോഴവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. അപ്പോൾ അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങും. കണ്ടോ, അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കും. ഓ, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, എനിക്കങ്ങനെ പറ്റിപ്പോയല്ലോ, അള്ളാഹുവെ എനിക്ക് പൊറുത്തു തരണേ. ഫസ്തഗ്ഫറുല്ലാ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, തങ്ങളുടെ പാപങ്ങൾക്ക് പാപമോചനം തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അല്ലാഹുവല്ലാതെ മറ്റാരുണ്ട് പാപം പൊറുക്കുന്നവൻ? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് തെറ്റുകളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. ഇതാണ് മുത്തഖീങ്ങളുടെ സ്വഭാവമായിട്ട് പറഞ്ഞത്. എന്തൊരു നീചവൃത്തി സംഭവിച്ചു പോയാലും എന്തൊരു തെറ്റ് സംഭവിച്ചാലും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നാൽ തന്റെ തെറ്റിനെ കുറിച്ച് അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കും. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഉലായിക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്കുള്ള പ്രതിഫലം അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനമാകുന്നു. വജന്നാത്തും തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, മാത്രമല്ല താഴ്ഭാഗങ്ങളിലൂടെ നദികളൊഴുകുന്ന സുന്ദര സ്വർഗത്തോപ്പുകളും. ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതരായിരിക്കും. വനിഅമ അജ്റുൽ ആമിലീൻ, അമൽ ചെയ്യുന്ന ആളുകൾക്കുള്ള കൂലി എത്ര നല്ലത്. ഇതാണ് സൂറത്ത് ആലി ഇംറാനിൽ മുത്തഖീങ്ങളുടെ സ്വഭാവമായി എടുത്തു പറയുന്നത്. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിനോട് കെഞ്ചി കെഞ്ചി ചോദിച്ചാൽ അവരിൽ നിന്ന് കിട്ടുന്നതാണ് മഗ്ഫിറത്ത്. വെറുതെ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം മഗ്ഫിറത്ത് കിട്ടുകയില്ല. ഈ അവസാനത്തെ പത്ത് പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, തീർച്ചയായും നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നതിന് നിനക്ക് ഇഷ്ടമാണ്, മാപ്പ് നൽകുന്നതിനോട് നിനക്ക് യാതൊരു വെറുപ്പുമില്ല. മാപ്പ് നൽകുന്നത് അല്ലാഹ് കൂടുതൽ ഇഷ്ടമാണ്. മനുഷ്യരെ പോലെയല്ല, മനുഷ്യർക്ക് മാപ്പ് നൽകുന്നത് വളരെ വിഷമമാണ്. എപ്പോഴെങ്കിലും ഒന്ന് മാപ്പ് നൽകിയാൽ തന്നെ തനിക്കെന്തോ കുറഞ്ഞുപോയോ എന്ന് തോന്നിപ്പോകും. ആരെങ്കിലും മാപ്പ് കൊടുത്താൽ അവനെ ആളുകൾ അപഹസിക്കും, നാണമില്ലേ നിനക്ക് അവനൊക്കെ മാപ്പ് കൊടുക്കാൻ, അവനൊക്കെ പ്രതികാരം ചെയ്യേണ്ടത് ചെയ്യണ്ടേ, കൊടുക്കേണ്ടത് കൊടുക്കണ്ടേ എന്നൊക്കെ പറയായിരിക്കും ചെയ്യുക. പരസ്പരം പണങ്ങി നിൽക്കുന്ന ആളുകൾ സുൽഹിലെത്തിയാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കുറവായിരിക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നാറാൻ പോയത് എന്നാ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കൾ, അള്ളാഹു അങ്ങനെയല്ല, അവന് മാപ്പ് നൽകുന്നത് ഇഷ്ടമാണ്. യഥാർത്ഥത്തിൽ മാപ്പ് കിട്ടാനുള്ള അർഹത നമുക്കുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ തെറ്റേത് ശരിയേത്, ന്യായമേത് അന്യായമേത്, ശരിയായ മാർഗമേത് തെറ്റായ മാർഗമേതെന്ന് നബിമാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇന്നും ആ പ്രബോധനം മനുഷ്യരിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ശരി, ഇതാണ് തെറ്റിയെന്ന് ആളുകൾക്കറിയാം. തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നറിയാം. എന്നിട്ടും ആവിക ശാസനകളെയൊക്കെ മറികടന്നുകൊണ്ട് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആളുകൾ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ പശ്ചാത്തപിച്ചു മടങ്ങാൻ, നമ്മളാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മൾ ഏൽപ്പിച്ച കാര്യം ചെയ്തില്ല, നമ്മൾ വീട് വിട്ടു പോകുമ്പോ വളരെ കർശനമായി പറഞ്ഞു, മോനെ അവിടെ പോകരുത്, മോനെ ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, വീട്ടിൽ ഇങ്ങനെ ചെയ്യണം, ഉമ്മാക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കണം. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതിനൊക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കും നമ്മുടെ മക്കളെ. അല്ലെ, ഞാൻ അത് പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ, പോകുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇനി നിനക്ക് മാപ്പില്ല, പിടിച്ചോ എന്നും പറഞ്ഞിട്ട് നമ്മൾ അടിക്കും അല്ലേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല, ഞാൻ നബിമാരെ അയച്ചില്ലേ, ഞാൻ വേദഗ്രന്ഥങ്ങൾ അറിയിച്ചില്ലേ, ഇത് തെറ്റാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ, എന്നിട്ടും നീ ഇപ്പോ തെറ്റ് ചെയ്ത് എന്റെ കൽപ്പനകളെയൊക്കെ ധിക്കരിച്ച് എന്നിട്ട് പിന്നെ വന്നിരിക്ക എനിക്ക് പുറത്തു തരണേ എന്നും പറഞ്ഞത് പോ, പൊറുക്കൂല നിന്നോട് എന്നിങ്ങനെ ആട്ടിവിടുകയാണോ അല്ലാഹു ചെയ്യുന്നത്? അല്ല, തൗബയുടെ വാതിൽ മലർക്കെ തുറന്നിട്ട് നിങ്ങൾ തൗബ ചെയ്തോളൂ, നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെയും നിങ്ങളെ തൗബ സ്വീകരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. മരണം ഉറപ്പായാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. അതാണ് ഫിറൌന്റെ തൗബ, വെള്ളം കുടിച്ച് ചാവാന്ന് ഉറപ്പായപ്പോഴാണ് തൗബ ചെയ്യുന്നത്. അതുകൊണ്ട് ഫലമില്ല, അതിനു മുമ്പ് നമ്മൾ തൗബ ചെയ്യണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാൻ പിന്നെ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത റമദാനിൽ നോക്കാം എന്ന് പറയേണ്ടതില്ല. മൂന്ന് ദിവസമെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ ഒഴിഞ്ഞിരുന്ന് ഇസ്തിഗ്ഫാർ നടത്തുക തന്നെ വേണം. പാപമോചനത്തിനായി അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ വേണം. നിങ്ങൾ കേട്ടിട്ടില്ലേ നബിമാരുടെ ചരിത്രം? നമ്മുടെ പിതാവ് ആദം നബിക്ക് തെറ്റ് സംഭവിച്ചു അല്ലേ. അദ്ദേഹത്തിനോട് ആ മലക്കപ്പെട്ട കനി അത് തിന്നരുത്, ആ മരത്തിന്റെ കനി മാത്രം തിന്നരുത്, വേറെ ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്തോ. പക്ഷേ പിശാചിന്റെ ദുരുപദേശങ്ങൾക്ക് വഴങ്ങി, കണ്ടോ ഇതാ ഇവിടെ ഒരു മരമുണ്ട്, അതിന്റെ കനി തിന്നാൽ നിങ്ങൾക്ക് ഇവിടെ എന്നെന്നും ജീവിക്കാം, ഇവിടുത്തെ ആധിപത്യം നിങ്ങൾക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോൾ മാധവും ഹവ്വയും ആ കനി തിന്നുപോയി. അവസാനം ആദിമ മനുഷ്യന് തൗബ പഠിപ്പിക്കുകയാണ്. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, ആദം തന്റെ റബ്ബിൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റെടുത്തു. ആ വചനങ്ങൾ മുഖേന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്തായിരുന്നു അത്? സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹു പറഞ്ഞു, ഖാലാ, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ളലംനാ അംഫുസനാ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. കണ്ടോ, വൈലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. കണ്ടോ, അങ്ങനെ ആദം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചു, അത് മനുഷ്യന് മാതൃകയാക്കി. ഇനി നോക്ക് നിങ്ങൾ, നൂഹ് നബി, ആദം നബിക്ക് ശേഷം ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ നബി, 950 കൊല്ലം പ്രബോധനം നിർവഹിച്ച നൂഹ് നബിയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സൂറത്ത് ഹൂദിൽ കാണാം. വഇല്ലാ തഗ്ഫിർ ലീ വതർഹന്നി അകുൻ മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ എനിക്ക് പൊറുക്കുകയും എന്നോട് റഹ്മത്ത് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നഷ്ടകാരികളിൽ പെട്ടുപോകും എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് സൂറത്തുൽ ഖസസിലുണ്ട്. ഇന്നീ ളലംതു നഫ്സീ ഫഗ്ഫിർ ലീ, ഞാൻ എന്നോട് തന്നെ അനീതി കാണിച്ചു പോയി, അതുകൊണ്ട് നീ എന്നോട് പൊറുക്കണേ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രബോധന കൃത്യം നിർവഹിക്കാൻ ഏൽപ്പിച്ചിടത്തുനിന്ന് അദ്ദേഹം അത് വിട്ട് ക്ഷമയില്ലാതെ ഓടിപ്പോയി. അദ്ദേഹം കപ്പലിൽ കയറി, അദ്ദേഹം ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് അദ്ദേഹത്തെ എടുത്തിട്ടു. ഒരു മത്സ്യത്തിന്റെ വയറ്റിലായി അദ്ദേഹം കഴിഞ്ഞു. നമ്മൾ കേട്ട ചരിത്രമാണത്. മത്സ്യക്കാരൻ ദുന്നൂൻ എന്ന പേരിൽ യൂനുസ് നബി അറിയപ്പെട്ടു. ആ മത്സ്യത്തിന്റെ ഭീമാകാരമായ ആ വയറ്റിൽ വെച്ച് അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ആരാധനക്കർഹനില്ല, നീ എത്ര പരിശുദ്ധൻ, കണ്ടോ ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ഇത് നാല് നബിമാരുടെ ചരിത്രം ഞാൻ പറഞ്ഞതാ. എല്ലാ നബിമാരും അള്ളാഹുവിനോട് പ്രതീക്ഷയോടും ഭയപ്പാടോടും കൂടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന് സൂറത്ത് അംബിയാഇൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് എത്ര പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ പ്രത്യേക പരിരക്ഷയുള്ള പാപ സുരക്ഷിതത്വം, തെറ്റുകളിൽ അകപ്പെടാതിരിക്കാനുള്ള അള്ളാഹുവിന്റെ പ്രത്യേക കാവലുള്ളവരാണ് നബിമാർ. ആ നബിമാർ പോലും അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞല്ലേ, യാ അയ്യുഹ നാസ്, മനുഷ്യരെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും അവനോട് നിങ്ങൾ പൊറുക്കല്ലെ തേടുകയും വേണം. ഫൈനി അതൂബു ഫിൽ യൗമി മിഅത്ത മറ, ഞാൻ തന്റെ ഒരു ദിവസത്തിൽ നൂറോളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറോളം തവണ ഖേദിച്ചു മടങ്ങുന്നത്, സഹാബികൾ പറയാണ്, ഒരു സദസ്സിൽ വന്നിരുന്നാൽ റസൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബി ഗഫ്റലീ വതുബ അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം, എന്റെ റബ്ബേ നീ എന്നോട് പൊറുക്കണേ, എന്റെ മടക്കം സ്വീകരിക്കണേ, നീ മടക്കം സ്വീകരിക്കുന്ന കരുണാനിധിയല്ലോ, ഞങ്ങളിങ്ങനെ എണ്ണും റസൂല് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, പാപമോചനം നമ്മുടെ നാവിലെപ്പോഴും ഉണ്ടായിരിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ വല്ല ചെലവുണ്ടോ? ഒരു ചെലവുമില്ല, വളരെ എളുപ്പത്തിൽ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന് വേണ്ടിയുള്ള പ്രാർത്ഥന നബിമാർ പോലും നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളും അതുകൊണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഇസ്തിഗ്ഫാർ നടത്തേണ്ടതുണ്ട്. ഈ മാസം കഴിയുന്നതോടെ പഴയകാല തെറ്റിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വെറുതെ അസ്തഗ്ഫിറുല്ലാ എന്നോ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്ഉ അന്നി എന്നോ എത്ര പറഞ്ഞിട്ടും കാര്യമല്ല. മനസ്സിൽ മടക്കം വേണം, മനസ്താപം വേണം, ചെയ്തു പോയ തെറ്റിനെ പറ്റി ആത്മാർത്ഥമായ ഖേദം വേണം. എന്നിട്ട് റബ്ബിനോട് അത് ഏറ്റു പറയണം, പൊറുക്കണേ റബ്ബെ, അറിവില്ലാതെ സംഭവിച്ചു പോയതാണ്, അവിവേകം കൊണ്ട് ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് റബ്ബിനോട് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഏറ്റു പറഞ്ഞാൽ അത് തീർച്ചയായും നമുക്ക് ഗുണം ചെയ്യും. ഏതൊരു അമലിന്റെയും തുടക്കത്തിലും ഒടുക്കത്തിലും ഇസ്തിഗ്ഫാർ വേണം. നമ്മൾ ഖുതുബയിൽ തുടങ്ങുമ്പോ അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു, അല്ലേ, അള്ളാഹുവിനാണ് സർവസ്തുതി, ഞങ്ങൾ അവനെ സ്തുതിക്കുന്നു, അവനോട് ഞങ്ങൾ സഹായം തേടുന്നു. വനസ്തഗ്ഫിറുഹു, ഞങ്ങൾ അവനോട് പാപമോചനം തേടുന്നു, അല്ലേ. അങ്ങനെയല്ല, അവസാനവും പ്രാർത്ഥന തന്നെയാണ്, ഇസ്തിഗ്ഫാർ തന്നെയാണ്. അല്ലാഹു മഗ്ഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലേ, പല ഖുതുബകളിലും പ്രാർത്ഥന പ്രസംഗങ്ങളിലും ഒക്കെ കാണാം, മുഅ്മിനീങ്ങൾക്ക് പൊറുക്കണേ. അപ്പൊ പൊറുക്കലിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത് എപ്പോഴും ആവശ്യമാണ്. നിസ്കാരം തുടങ്ങുമ്പോ വജ്ജഹത്തുവിന് പകരം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അല്ലാഹുമ്മ നഖനി മിൻ ഖതായായ കമാ യുനക്ക സൗബുൽ അബിദു മിനൽ ദരസ്, അല്ലാഹുമ്മ ഗസ്ലി മിൻ ഖതായായ ബിൽമാഇ വസ്സൽജി വൽ ബറദ്. എന്താണ്? അല്ലാഹുവേ, എന്റെയും എന്റെ പാപങ്ങൾക്കിടയിലും നീ കിഴക്കിനെയും പടിഞ്ഞാറിനെയും അകറ്റിയതുപോലെ അകറ്റണേ, എന്റെ പാപങ്ങളിൽ നിന്നും നീ എന്നെ കഴുകി ശുദ്ധിയാക്കണേ, കണ്ടോ, അഴുക്കുകളിൽ നിന്നും വെള്ളവസ്ത്രം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, അതുപോലെ വെള്ളം കൊണ്ടും മഞ്ഞുകട്ട കൊണ്ടും ഹിമം കൊണ്ടും എന്റെ പാപങ്ങളിൽ നീ കഴുകി ശുദ്ധീകരിക്കണേ. നോക്കൂ, നിങ്ങൾ പാപമോചനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിസ്കാരം തുടങ്ങുമ്പോ. നിസ്കാരം കഴിഞ്ഞാലോ അസ്തഗ്ഫിറുല്ലാ മൂന്ന് തവണ, അല്ലാഹുവേ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, അല്ലേ. ഒരു സദസ് പിരിയുമ്പോ കഫാറത്തുൽ മജ്‌ലിസ്, സദസ്സിൽ സംഭവിച്ച തെറ്റുകൾക്കുള്ള അല്ലാഹുവിനുള്ള പാപമോചനം, അല്ലേ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, സുബ്ഹാനക അല്ലാഹു വബിഹംദിക നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നീ അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെയോ അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനയിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന ചെല്ലാൻ പഠിപ്പിച്ചു. അത് മനസ്സറിഞ്ഞുകൊണ്ട് യഖീനോടെ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്, വൈകുന്നേരം ചൊല്ലിയാൽ നേരം പുലരും മുമ്പ് മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അല്ലെ, പഠിച്ചിട്ടില്ലേ അല്ലാഹുമ്മ അന്ത റബ്ബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന? അപ്പൊ അത് പഠിക്കണം നമ്മള്. ഖലഖതനി വാന അബ്ദുക വാന അലാ അഹദിക വഅദിക മസ്തതാ അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ ഞാൻ ചെയ്തു പോയ എല്ലാ ശെറിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഞാൻ ഇതാ ഏറ്റുപറയുന്നു, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ. കണ്ടോ, അപ്പൊ ഇസ്തിഗ്ഫാറിന് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാ സമയത്തും ഒരു മുസൽമാൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നോമ്പ് അവസാനിക്കുന്ന ഈ സന്ദർഭം ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കാൻ അവസാന പത്തിൽ പ്രത്യേക നിർദ്ദേശമുണ്ടായത്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം ഒരു അമലിന്റെ പൂർണ്ണത അതിന്റെ തുടക്കം കൊണ്ട് മാത്രം ഉണ്ടാവില്ല, അതിന്റെ ഒടുക്കം നന്നാവണം, അവസാനം നന്നാവണം, ആദ്യം പോലെ തന്നെ അന്ത്യവും ശരിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ അവസാനമായപ്പോൾ ക്ഷീണിച്ചു തളർന്ന് ഇബാദത്തിൽ കുറവ് വരുത്തല്ല, കുറെ ക്ഷീണിച്ചില് ഇനി അത്രയൊക്കെ മതി എന്നല്ല, അവസാനമായപ്പോൾ കൂടുതൽ ഉത്സാഹം കാണിച്ചു. അവസാനത്തെ പത്തിൽ മറ്റു രണ്ടു പത്തിയും ഇല്ലാത്ത ആവേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുകയും രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തുകൾക്ക് വേണ്ടി നീക്കിവെക്കുകയും ചെയ്തു. നമ്മുടെ പല പള്ളികളും അവസാനത്തെ പത്തിൽ തറാവീഹിന് ആള് കുറയും. കാരണം എന്താ, അധികം ആളുകൾ ഡ്രസ് എടുക്കാൻ വേണ്ടി ചങ്ങാടിയിലായിരിക്കും, ആണും പെണ്ണും ഒക്കെ. മാത്രല്ല പല ആളുകൾ ഹോ വയ്യ 20-25 തളർന്നു പോയി മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോകാതിരിക്കും. ക്ഷീണം കാരണം ഇബാദത്തുകൾ ചുരുക്കും. എന്നാൽ സുഹൃത്തുക്കളെ, ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ നമുക്ക് ഇനിയും ഉണ്ടവർ. അത്താഴത്തിന്റെ സമയത്ത് നമുക്കെന്താ, നമ്മുടെ കുറ്റം ഏറ്റു പറഞ്ഞുകൂടെ? നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, ബാങ്കിനും ഇഖാമത്തിനുമിടയിലുള്ള സമയം, സുബഹി നിസ്കരിച്ചിട്ട് സൂര്യോദയം വരെ പള്ളിയിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന, ഇങ്ങനെ നമുക്ക് കെഞ്ചി കെഞ്ചി റബ്ബിനോട് ചോദിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. വാസ്തവത്തിൽ നമുക്ക് മഴ കിട്ടാതെ വരൾച്ചയും മറ്റുമായി നമ്മളിപ്പോൾ കഷ്ടപ്പെടുന്നത് അല്ലേ? വെള്ളത്തിന്റെ വിലയെറിഞ്ഞിപ്പോ രണ്ടോ മൂന്നോ ബക്കറ്റ് വണ്ടിയിൽ വരുമ്പോ കിട്ടുന്നതും കാത്തിരിക്കുകയാണ്. കക്കൂസ് പോകണമെങ്കിൽ വണ്ടി വന്നിട്ടില്ല, വെള്ളമല്ല. എന്തൊരവസ്ഥയാന്ന് ആലോചിച്ച് നോക്കൂ. ഭക്ഷണം പാകം ചെയ്യണം, വെള്ളമല്ല. കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കണം, വെള്ളമല്ല. കുളിക്കണം, ഇന്ന് കുളിക്കുന്നില്ല, വെള്ളമല്ല. മിഞ്ഞാന്ന് കുളിച്ചതാ. ആലോചിച്ച് നോക്ക് നമ്മുടെ അവസ്ഥ. എന്നിട്ടും മനുഷ്യന്മാരെ മനസ്സിൽ ഇസ്തിഗ്ഫാർ വരുന്നില്ലല്ലോ. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ. ഞാൻ ആ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവീൻ, തീർച്ചയായും അവൻ പാപങ്ങൾ അതിയായി പൊറുക്കുന്നവനാണ്. യുർസിലിസ്സമാ അലൈക്കും മിദറാറ, അങ്ങനെ നിങ്ങൾ തേടിയാൽ അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ അയച്ചു തരും. വെറുതെ ഒരു ചാരൽ മഴയല്ല, നിങ്ങൾക്ക് വേണ്ടോളം, ഭൂമി തണുക്കുവോളം, നിങ്ങളെ കിണർ നിറയുവോളം നിങ്ങൾക്കത് അല്ലാഹു മഴ വർഷിപ്പിച്ചു തരും. പക്ഷെ എന്തു വേണം, ചെറിയവനും വലിയവനും ആണും പെണ്ണും എല്ലാവരും ഇസ്തിഗ്ഫാറിന് തയ്യാറാകണം, പാപമോചനം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കണം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എളാപ്പ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായപ്പോ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ വാചകം എന്താ? ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അബ്ബാസ് റളിയല്ലാഹുവിനു കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ധാരാളമായിട്ട് അല്ലാഹുമ്മസ്കിനാ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ചു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞങ്ങളെ പാപങ്ങൾ അസ്തഗ്ഫിറുല്ലാ, ഞങ്ങൾ ഇതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈക്. സുഹൃത്തുക്കളെ, മഴയില്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും ഇവിടെ കുറച്ച് മഴ കുറഞ്ഞാലും കുഴപ്പമില്ല, അരിയൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുമല്ലോ. ഏയ്, എവിടുന്നും വരൂല. മഴയില്ലെങ്കിൽ മനുഷ്യന് ഭക്ഷണമില്ല. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി, അബസമത്തവൻ നമ്മൾ ഓതിട്ടില്ലേ അല്ലല്ല, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കട്ടെ. അന്നാ സബബിനൽ മാ അസബ്ബ, അവന് നാം വെള്ളം ശക്തിയായി ചൊരിഞ്ഞു കൊടുത്തു, മഴയെ വേദിപ്പിച്ചു കൊടുത്തു. സുമ്മ ശക്കനല്ലർന്ന ശക്ക, അങ്ങനെ ഭൂമിയെ നാം ഒരു തരം പിളർത്തൽ പിളർത്തി. മഴ അങ്ങ് പെയ്താൽ ചെടികൾ മുളക്കും, ഭൂമി പിളർന്നിട്ട് ചെടികൾ മുളച്ചു വരും. ഫഅംബത്നാ ഫീഹാ ഹബ്ബ, അങ്ങനെ നാം അവിടെ മുളപ്പിച്ചു. ഹബ്ബ എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളെ മുളപ്പിച്ചു. വഅനബം വഖൽബ, മുന്തിരി അതുപോലെ പച്ചക്കറികൾ. വസൈതൂരം വനഹല, ഒലിവ് ഈത്തപ്പഴം ഈന്തപ്പന. വഹദായിക ഗുൽബ, ഇടതൂർന്ന തോട്ടങ്ങൾ. വഫാഖിഹത്തം വഅബ്ബ, പഴങ്ങൾ പുല്ലുകൾ. മസാ അല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും അനുഭവിക്കാനായി. കണ്ടോ, അപ്പൊ മഴ പെയ്ത് ചെടികൾ മുളച്ച് സസ്യജാലങ്ങൾ ഉണ്ടായാലേ മനുഷ്യന് ഭക്ഷണം കിട്ടുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. അള്ളാഹു സൂറത്തുൽ മുൽക്കിൽ തബാറക്കിന്റെ അവസാനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ അറായിത്തും മിൻ അസ്ബഅ മാഉകും ഗൗറ ഫമൻ യസീകും ബിമാഇൻ മഈൻ, നിങ്ങളുടെ ഈ വെള്ളം വറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഉറവ് ജലം കൊണ്ടുവരാൻ ആരുണ്ട്? എത്ര പൈസ ചെലവാക്കിയാൽ ആ കിണറ്റിൽ ഉറവുണ്ടാവുക അല്ലേ, ഉണ്ടാവുമോ? എത്ര പൈസ ചെലവാക്കിയാൽ ഒരു മഴ പെയ്യിക്കുക? മഴ പെയ്യിക്കാൻ ശ്രമം നടന്നു അല്ലേ, മേഘങ്ങളിലേക്ക് എന്തോ സാധനങ്ങളൊക്കെ എഴുതി വിട്ടു, മഴ തുള്ളികൾ വീണു, പക്ഷെ ചുവന്ന തുള്ളികളായി, അത് കൊണ്ടവർക്കൊക്കെ രോഗമായി അല്ലേ. അപ്പൊ മനുഷ്യന് കഴിയില്ല. അപ്പൊ മഴ നിസാര സംഗതിയല്ല, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് റബ്ബിനോട് നാം മാപ്പിരക്കുക തന്നെ വേണം. അതുപോലെ അല്ലാഹുമ്മ ഇന്നക അഹുബ്ബുൻ തുഹിബ്ബുല്ലാഫു ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുമ്പോ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, എനിക്ക് മാപ്പ് നൽകണേ എന്ന് പറയുമ്പോ നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണം. നമ്മൾ ആർക്കെങ്കിലും മാപ്പ് നൽകാറുണ്ടോ? നമ്മുടെ സമുദായത്തിൽ ഒരുപാട് ആളുകൾ പിണങ്ങി നിൽക്കുന്നു അല്ലേ, ഭാര്യ വീട്ടുകാരുമായിട്ട് പിണക്കം, അളിയനും അളിയനും പിണക്കം, ജ്യേഷ്ഠനും അനിയനും പിണക്കം, അമ്മാവനും മക്കളും പിണക്കം, പലരും പലരും പിണക്കം, അയൽവാസികൾ പിണക്കം, കുടുംബങ്ങൾ തമ്മിൽ പിണക്കം. എന്താ, വിട്ടുവീഴ്ച കാര്യം തയ്യാറില്ല. ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പകയും വിദ്വേഷവും മാറിക്കിട്ടും. അവരെ നാവുകൾ കൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയലുണ്ടാവില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൈവന്തിക്കും, എന്നിട്ടോ സ്വന്തം ജീവിതത്തിൽ ഏയ് അത് ഞാൻ മാപ്പ് കൊടുക്കൂല, അത് ഓന്റെ ഇതാത്തെറ്റ്, ഓ മാപ്പ് പറയട്ടെ, ഓന്റെ ചെന്നാലോ ഏയ് അത് എന്റെ ഇല്ലത്തിന് ഓന്റെ ഇതാത്തെറ്റ്. അങ്ങോട്ടും അങ്ങോട്ടും സ്വന്തം അഹങ്കാരം അനുവദിക്കൂല, പിശാച് അനുവദിക്കുന്നില്ല. വിട്ടുവീഴ്ച ഇല്ലാതെ എവിടെയും സുൽഹുണ്ടാവൂല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ അള്ളാഹു നമുക്ക് മാപ്പ് തരും. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ ഇറങ്ങിയ ആയത്താണിത്. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് അപവാദക്കഥയിൽ മിസ്തഹ എന്ന സഹാബി പങ്കെടുത്തപ്പോ സിദ്ദീഖുൽ അക്ബർ അയാൾക്ക് ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. എന്റെ മോളെ കുറിച്ച് പുരാതി പറഞ്ഞു, ഇനി കൊടുക്കൂല ഞാൻ എന്ന് പ്രതിജ്ഞയെടുത്തപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത്. അങ്ങനെ പാപങ്ങൾക്കും മുഹാജിറുകൾക്കും കൊടുക്കുക ഇല്ലെന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുക്കരുത്, നിങ്ങൾക്ക് അള്ളാഹു പുറത്തിരംഗക്ക് ഇഷ്ടല്ലേ. ഉടൻ അബൂബക്കർ സിദ്ദീഖിനത് മനസ്സിലായി, ഓടിച്ചെന്ന് മിസ്തഹിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിച്ചിരിക്കുന്നു, എല്ലാം നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ തരും. കണ്ടോ, അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പാപ്പിനപേക്ഷിക്കുമ്പോ നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം. വ്യക്തികളുമായിട്ടുള്ള തെറ്റാണെങ്കിൽ അവരോട് മാപ്പ് ചോദിച്ചിട്ട് വേണം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടുണ്ടോ? എനിക്ക് പലരോടുണ്ട്, അവ മൂപ്പരക്കോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ശരി, നന്നാവണം എന്നുണ്ട്, എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൈപിടിച്ച് നന്നാകണമെങ്കിൽ ഞാൻ ചെയ്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുക്കണം, ക്ഷമിക്കണം എന്ന് പറയാൻ. നേരിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അല്ലേ, നമ്മൾ തമ്മിൽ അങ്ങ് പലതും പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, മാപ്പാക്കണം എന്ന് പറയാൻ. അങ്ങനെ ചെയ്താലേ തൗബ സ്വീകരിക്കുള്ളൂ. അതുപോലെ ആരുടെയെങ്കിലും ഒക്കെ ഹക്ക് നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. പെങ്ങന്മാരെ സ്വത്ത് പിടിച്ചു വെച്ചത്, അനിയന്മാരെ സ്വത്ത് പിടിച്ചു വെച്ചത്, മരിച്ച ജ്യേഷ്ഠന്റെ മക്കളുടെ സ്വത്ത് പിടിച്ചു വെച്ചത്, അങ്ങനെ പലരുടെയും അയൽവാസിയുടെ സ്വത്ത് കള്ളരേഖണ്ടാക്കി പിടിച്ചത്, ഇതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാതെ നമ്മുടെ പാപമോചന പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയുള്ള ഈ മൂന്നാല് ദിവസത്തിലെങ്കിലും നോമ്പുകൊണ്ട് നേടിയെടുക്കേണ്ട പശ്ചാത്താപം നമ്മൾ നേടിയെടുക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം നബി പറയാണ്, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, മുഹമ്മദെ മൻ അദ്രക റമളാന ഫലം യുഗ്ഫർ ലഹു, ഒരാൾക്ക് റമളാൻ കിട്ടിയിട്ടും അയാളെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ, ഫഅബഅദഹുല്ലാ, അങ്ങനെ അള്ളാഹു അയാളെ അകറ്റി അകറ്റട്ടെ. ഫഖുൽതു ആമീൻ, അപ്പൊ റസൂൽ ആമീൻ പറഞ്ഞു അല്ലെ. മിമ്പറമ്മ കയറുമ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ആമീൻ പറഞ്ഞില്ലേ, അതിൽ ഒന്നാമത് പറഞ്ഞ വിഷയം അതാണ്. അപ്പൊ നോമ്പ് കിട്ടിയിട്ടും പാപം പൊറുക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നമുക്ക് ഈ കഴിഞ്ഞ പത്ത് 26 ദിവസം സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള 3 ദിവസങ്ങൾ നമ്മൾ അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഇൻഷാല്ലാ നമുക്ക് ഈ നോമ്പ് കൊണ്ട് നമ്മുടെ പാപമോചനം ലഭിക്കും. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ആത്മാർത്ഥമായി ഖേദിക്കുകയും റബ്ബിനോട് കെഞ്ചിക്കെഞ്ചി മാപ്പിനപേക്ഷിക്കുകയും ഇനി ആ തെറ്റിലേക്ക് തിരിച്ചു പോവുകയില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്യുക. ആരുമായിട്ടാണോ പണക്കം അവരോട് മാപ്പ് ചോദിക്കുക. ആരുടെയെങ്കിലും ഹക്ക് തിരിച്ചു കൊടുക്കാനുണ്ടോ അത് തിരിച്ചു കൊടുക്കുക. നമുക്ക് വലുത് പരലോകമാണ്, അവിടെ നമുക്ക് സ്വർഗം കിട്ടേണ്ടത്. സ്വർഗത്തിന് വേണ്ട ആദ്യത്തെ യോഗ്യത മഗ്ഫിറത്താണ്, പാപമുക്തിയാണ്. അതിന് നാം പരിശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.